സ്റ്റെല്ല ബെന്നി എഴുതുന്നു, കരച്ചിൽ ഒരു ബലഹീനതയോ? യേശുവിന്റെ കുരിശുമരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും എല്ലാം ഓർമ്മ കൊണ്ടാടലുകളിലൂടെ കടന്നുപോവുകയാണല്ലോ നാം ഇപ്പോൾ. യേശുവിന്റെ കുരിശുമരണത്തിന്റെ സമയത്ത് ശിഷ്യസമൂഹം അനുഭവിക്കാൻ പോകുന്ന കഠിനമായ ദുഃഖങ്ങളുടെയും കരച്ചിലിന്റെയും വിലാപത്തിന്റെയും നാളുകളെക്കുറിച്ചും അതിനുശേഷം യേശുവിന്റെ ഉയർപ്പിലൂടെ സംജാതമാകാൻ പോകുന്ന അതിരില്ലാത്ത സന്തോഷത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ചും മുന്നറിവ് നൽകിക്കൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരെ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചു: നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തുകളയുകയുമില്ല. യോഹന്നാൻ 16:20-22. ഇത് രക്ഷാകരം, രക്ഷയുടെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്ന രക്ഷാകരമായ ദുഃഖത്തെക്കുറിച്ചും കണ്ണുനീരിനെക്കുറിച്ചുമാണ് മേൽപ്പറഞ്ഞ വരികളിലൂടെ ഈശോ തന്റെ ശിഷ്യന്മാർക്കും അവർ വഴി നമുക്കും വെളിപ്പെടുത്തി തരുന്നത്. കരയുന്നവരെ തീരെ കഴമ്പില്ലാത്തവരായും കരച്ചിൽ വലിയൊരു ബലഹീനതയായും അത് മിക്കവാറും തന്നെ സ്ത്രീവർഗത്തിന്റെ ഒരു സ്വഭാവ പ്രത്യേകതയായും ഒക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം മനസ്സിലാക്കിയിരിക്കുന്നത്. കരഞ്ഞാലത് വലിയ മോശമാണ്, പൗരുഷമില്ലായ്മയുടെ തെളിവാണ് എന്നൊക്കെ ലോകർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ജീവിതത്തിൽ അനേകവട്ടം കരഞ്ഞിട്ടുള്ള ധീരന്മാരെയും ധീരകളെയും ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും യേശുവിന്റെ കരച്ചിൽ. കരയുന്ന യേശുവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലവട്ടം നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയും. തന്റെ സ്നേഹിതനായ ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുന്നതിന്റെ തൊട്ടുമുൻപ് അവന്റെ ശവകുടീരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അവാച്യമായ നെടുവീർപ്പുകളോടെ കണ്ണീർ പൊഴിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ യോഹന്നാൻ 11:35 നമുക്കെല്ലാവർക്കും വളരെ പരിചയമുണ്ട്. അതുപോലെ ദൈവത്തിന്റെ രക്ഷാകരമായ വഴികളെയെല്ലാം പിൻകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ് തീവ്രമായ വേഗതയിൽ നാശത്തിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ജെറുസലേമിനെയും അതിൽ വസിച്ചിരുന്ന സ്വന്ത ജനത്തെയും നോക്കി യേശു ഇപ്രകാരം വിലപിക്കുന്നു: ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ ചേർത്ത് നിർത്തുന്നതുപോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ലൂക്ക 13:34-35. ഗെത്സമനിയുടെ ഏകാന്തതയിൽ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് വരാൻ പോകുന്ന പീഡാനുഭവങ്ങളെ ഓർത്ത് പര്യാകുലനായി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് കരഞ്ഞു യാചിക്കുന്ന യേശുവിന്റെ കരച്ചിൽ ബലഹീനതയുടെ പ്രതീകമല്ല. വീണ്ടുമതാ കാൽവരിയുടെ നെറുകയിൽ കുരിശിന്മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തനായി വിലപിക്കുന്ന യേശുവിന്റെ കരച്ചിലിന്റെ സ്വരവും നാം അനേകവട്ടം കേട്ടിട്ടുണ്ട്. യേശുവിന്റെ മരണവും അത്യധികം വേദനാപൂർണമായിരുന്നു. യേശു ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്നാണ് തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു കരഞ്ഞ ഈ കരച്ചിലെല്ലാം ബലഹീനതയുടെ അടയാളമായിരുന്നു. വെളിപാടുകളിലെ യേശു. യേശുവിന്റെ പരസ്യ ജീവിതം ഒരിക്കലും നേരിൽ കാണാത്തവനും എന്നാൽ യേശുവിന്റെ പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം അവന്റെ യഥാർത്ഥ ജീവിതം വെളിപാടുകളിലൂടെ കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിച്ചവനും ആയിരുന്നു വിജാതീയരുടെ അപ്പസ്തോലനായ പൗലോസ്ലിഹ. അദ്ദേഹമാണ് തന്റെ പിതാവിന്റെ സന്നിധിയിൽ തന്റെ രഹസ്യ പ്രാർത്ഥനകളുടെ വേളകളിൽ പലവട്ടം കണ്ണുനീരോടും വിലാപത്തോടും കൂടി കരുണയ്ക്കുവേണ്ടി യാചിക്കുന്ന യേശുവിന്റെ മുഖം ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയമൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ഹെബ്രായർ 5:7-8. കരയുന്ന ഒരു പിതാവിന്റെ മുഖം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് പ്രവാചകനായ യെശയ്യ. പുത്രന് ദുഃഖമുണ്ടായാൽ പിതാവിനോട് പറയാം. പിതാവ് തന്റെ ദുഃഖം ആരോട് പറയും? കേൾക്കാനും ആശ്വസിപ്പിക്കുവാനും ആരുമില്ലാതിരിക്കെ തന്റെ തന്നെ സൃഷ്ടിയായ ആകാശത്തോടും ഭൂമിയോടും തന്റെ ദുഃഖം ഏറ്റുപറഞ്ഞ് കണ്ണീരൊഴുക്കി വിലപിക്കുന്ന ഒരു പിതാവിനെ യെശയ്യ പ്രവചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തു, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എന്റെ ജനം മനസ്സിലാക്കുന്നില്ല. യെശയ്യ 1:2. മോശയും കരഞ്ഞവൻ. അഭിഷിക്ത നേതാവായ മോശ തന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പലവട്ടം കരഞ്ഞവനായിരുന്നു. മരുഭൂയാത്രക്കിടയിലും അനേകവട്ടം സത്യദൈവത്തെ പരിത്യജിച്ച് വിഗ്രഹാരാധനയിലും മറ്റു പല കഠിന പാപങ്ങളിലും തീവ്രതയോടെ മുഴുകിപ്പോയ ഇസ്രായേൽ ജനത്തെ ഒന്നാകെ മരുഭൂമിയിൽ വച്ച് നശിപ്പിക്കുവാനായി ദൈവം ഒരുമ്പെടുമ്പോൾ ദൈവത്തിനു മുന്നിൽ കൈവിരിച്ചു പിടിച്ച് തടഞ്ഞുകൊണ്ട് ജനത്തിന്റെ പാപമോചനത്തിനു വേണ്ടി തന്റെ ജീവൻ പകരമായി തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മോശയെ നമുക്ക് തിരുവചനങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയും. മോശ ദൈവ തിരുമുൻപിൽ ഇപ്രകാരം കരയുന്നു: കർത്താവേ, അങ്ങ് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. പുറപ്പാട് 32:32. കരയുന്ന മോനിക്ക കാര്യപ്രാപ്തിയുള്ളവൾ. അവിശ്വാസിയായ തന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിനു വേണ്ടിയും ദുർമാർഗിയായ തന്റെ മകന്റെ വീണ്ടെടുപ്പിനു വേണ്ടിയും അതോടൊപ്പം അവിശ്വാസികളായ ഇവരുടെ രണ്ടുപേരുടെയും മധ്യത്തിലുള്ള തന്റെ വിശ്വാസ ജീവിതത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയും നിരന്തരം നെഞ്ചുരുകി പ്രാർത്ഥിച്ചവൾ. അവൾ പ്രാർത്ഥിച്ചതെല്ലാം നീണ്ട 18 വർഷത്തെ കണ്ണുനീർ നിറഞ്ഞ യാത്രയ്ക്കൊടുവിൽ ദൈവം അവൾക്ക് സാധിച്ചുകൊടുത്തു. മകനും ഭർത്താവും മാനസാന്തരപ്പെട്ടു. അവിശ്വാസികളായ അവരുടെ മധ്യത്തിൽ വിശ്വാസ സ്ഥിരതയോടെ നിന്ന് പോരാടി ജയിച്ച അവൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. മകൻ അഗസ്റ്റിനും വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഭർത്താവ് വിശുദ്ധനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പൂർണ്ണ മാനസാന്തരം സംഭവിച്ചവനായിട്ടാണ് മരിച്ചത്. ഇതിൽ ഏറ്റവും അതിശയകരമായ വസ്തുത, എവിടെയെല്ലാം മോനിക്ക പുണ്യവതിയുടെ ചിത്രം അച്ചടിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കയ്യിൽ തൂവാലയുമായി കരഞ്ഞ് കണ്ണീർ തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയായിട്ടാണ് മോനിക്കയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കണ്ണുനീരിന്റെ പുത്രിയെ ദൈവം ഒരു നാളും കൈവിടുകയില്ല എന്ന മെത്രാനായ അംബ്രോസിന്റെ പ്രവചനം ആ കുടുംബത്തിൽ നിറവേറി. ക്രിസ്തീയ ജീവിതത്തിൽ കണ്ണുനീരില്ല എന്ന് ശാഠ്യം പിടിച്ച് വാദിക്കുന്നവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മോനിക്കയുടെ കണ്ണുനീർ ഒരു ചപലതയോ പരാജയമോ ആയിരുന്നുവോ? അമ്മ മേരിയും രക്തക്കണ്ണുനീരിന്റെ പുത്രി. പരിശുദ്ധ അമ്മയുടെ 7 കഠിന വ്യാകുലങ്ങളെക്കുറിച്ച് നാം വായിക്കാറും ധ്യാനിക്കാറുമുണ്ട്. ഈ ധ്യാനത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: പരിശുദ്ധ അമ്മയുടെ രക്ഷാകര സഹനത്തിലുള്ള പങ്കുചേരൽ കേവലം കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല, ജീവിതത്തിലുടനീളം നീണ്ടു നിൽക്കുന്നതായിരുന്നു. മരണശേഷം മഹത്വീകൃതയായി സ്വർഗസിയോനിലേക്ക് എടുക്കപ്പെട്ടതിനു ശേഷം സ്വർഗരാജ്ഞിയായി കിരീടം ധരിക്കപ്പെട്ട് വാഴുമ്പോഴും സഹരക്ഷകയായ അവൾ സഹിക്കുന്നവളും കണ്ണുനീരൊഴുക്കുന്നവളുമാണ്. ലോകത്തിന്റെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും വേണ്ടി രക്തക്കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പല പ്രത്യക്ഷീകരണങ്ങൾക്കും സഭയും ലോകവും ഇന്ന് സാക്ഷികളാണ്. ഇനിയും പറയൂ, ഈ അമ്മയുടെ കണ്ണുനീർ ഒരു ചപലതയോ ബലഹീനതയോ ആണോ? ഇത് സഭയുടെ നഷ്ടം. സഭയ്ക്കിന്ന് ഏറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത്, താൻ നയിക്കുന്ന ജനത്തിനു വേണ്ടി ജീവൻ ബലിയായി നൽകാൻ തയ്യാറായി രക്തക്കണ്ണുനീരൊഴുക്കി മധ്യസ്ഥത വഹിക്കാൻ തയ്യാറുള്ള മോശയെപ്പോലുള്ള മധ്യസ്ഥന്മാരെ സഭയ്ക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിനു വേണ്ടി ദൈവം നിശ്ചയിക്കുന്ന നാൾ വരെയും ദീർഘക്ഷമയോടെ കണ്ണുനീരൊഴുക്കി മധ്യസ്ഥത വഹിക്കാൻ തയ്യാറുള്ള മോനിക്കമാരെ സഭയ്ക്കിന്ന് നഷ്ടമായിരിക്കുന്നു. കൂടാതെ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് ചെവി കൊടുക്കാനും അവിടുന്ന് നയിക്കുന്ന ഇടുങ്ങിയ വഴികൾ ക്ലേശകരമെങ്കിലും അത് പിൻചെല്ലുവാനും തയ്യാറുള്ള വിശ്വാസവീരന്മാരെ സഭയ്ക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖത്തിന്റെയും ലൗകിക സന്തോഷത്തിന്റെയും വഴികൾ തന്നെയാണ് പുൽകാനിഷ്ടം. ഈ തിരിച്ചറിവോടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പുനർക്രമീകരിക്കാം. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നതുപോലെ ക്രിസ്തുവിന്റെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. 2 കൊരിന്തോസ് 1:4-6. സകല സമാശ്വാസങ്ങളുടെയും നാഥനായ ഉത്ഥിതനായ യേശു ഈ ഉയർപ്പിന്റെ നാളുകളിൽ നമ്മെ എല്ലാവിധത്തിലും ആശ്വസിപ്പിച്ച് നയിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.